الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. توحيد ما يبندبتا أدستان بادنغلان نام كرن درس الورم بردتيا. എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കി തരുന്ന, തൗഹീദിന്റെ ഇനങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഒരു ചെറിയ പാഠമാണ് തുടക്കത്തിൽ കഴിഞ്ഞത്. നമ്മൾ കഴിഞ്ഞ തവണ മനസ്സിലാക്കി തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കലാണ്, അള്ളാഹുവിന് അർഹമായ കാര്യങ്ങളിൽ. അത് മൂന്ന് ഇനങ്ങളാണ്. ഒന്ന് തൗഹീദ് റബൂബിയ, അള്ളാഹു ആണ് റബ്ബ് എന്ന് അംഗീകരിക്കുക. രണ്ട് തൗഹീദുൽ ഉലൂഹിയ, അള്ളാഹു മാത്രമാണ് ഇലാഹ്, ആരാധിക്കപ്പെടേണ്ടവൻ, അതിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്ന് അംഗീകരിക്കുക. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനു മാത്രം അർഹമായ ചില നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾക്കുള്ള തെളിവായി നമ്മൾ പഠിച്ച തെളിവ് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഈ നാല് ആയത്തുകളിൽ തൗഹീദിന്റെ ഈ മൂന്ന് ഇനങ്ങളും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു പല ആയത്തുകളിലും ഇത് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ നാസിൽ, ഖുർആനിലെ ആദ്യത്തെ സൂറത്തിലും ഇത് വന്നിട്ടുണ്ട്. അവസാനത്തെ സൂറത്തിലും ഇക്കാര്യം വന്നിട്ടുണ്ട്. ഇത്തവണ നമ്മൾ പഠിക്കുന്നത് തഹ്ഖീഖു തൗഹീദ് എന്ന ഭാഗമാണ്. തൗഹീദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാക്കുക എന്നത് പല പടികളാണ്. തൗഹീദിന്റെ വിശാലത അങ്ങേയറ്റം വിശാലമായ കാര്യമാണ്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് തന്നെ ഈ തൗഹീദിന് വേണ്ടിയാണ്. ഇത് ജനങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയാണ്. അതിലുള്ള പരീക്ഷണങ്ങൾ അവർ നേരിടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ തൗഹീദ് എന്നത് വിശാലമാണ്, അങ്ങേയറ്റം ബൃഹത്തായ കാര്യമാണ്. പഠിക്കാനും മനസ്സിലാക്കാനും ധാരാളം അതിലുണ്ട്. അപ്പോൾ തൗഹീദ് അതിന് അടിത്തറയുണ്ട്. അതൊരു വൃക്ഷമായി, ഒരു മരമായി നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിന് വേരുകളുണ്ട്, അടിത്തറയുണ്ട്, അതിന് ശാഖകളുണ്ട്, ഇലകളുണ്ട്, അതിൻ്റെ ഫലങ്ങളുണ്ട്. അയാൾ പറയുകയാണ് ഞാൻ തൗഹീദുള്ളവനാണ്, എന്നിട്ട് അയാൾ വാജിബുകളൊന്നും ചെയ്യുന്നില്ല, ഹറാമുകൾ പലതും പ്രവർത്തിക്കുന്നു, അയാളുടെ തൗഹീദിന്റെ അടിത്തറകളിൽ എവിടെയോ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഒരാൾ തൗഹീദുള്ളവനാണ്, അയാൾ സുന്നത്തുകളെ പരിഗണിക്കുന്നില്ല, ബിദഅത്തുകളിലേക്ക് പോകുന്നു, അങ്ങനെയാണെങ്കിൽ അയാളുടെ തൗഹീദിൽ പ്രശ്നമുണ്ട്. ഒരാൾ തൗഹീദുള്ളവനാണ്, പക്ഷെ അയാളുടെ സ്വഭാവത്തിലും പ്രവർത്തനങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇടപാടുകളിലും അതിന്റെ അടയാളങ്ങൾ കാണാനില്ല എങ്കിൽ അയാളുടെ തൗഹീദിന്റെ എവിടെയോ പുഴുക്കുത്തുകൾ വീണിട്ടുണ്ട്. അപ്പോൾ തൗഹീദ് എന്നത് കേവലം പറയാനുള്ള കാര്യമല്ല, അവകാശപ്പെടാനുള്ള കാര്യമല്ല, മറിച്ച് തൗഹീദിന്റെ പൂർത്തീകരണം എന്ന് പറയുന്ന വലിയ വിശാലമായ, അങ്ങേയറ്റം നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഭാഗമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ അധ്യായത്തിൽ നാം പഠിച്ചത് തൗഹീദിന്റെ അടിത്തറയെക്കുറിച്ചാണ്. ഒരാൾ അള്ളാഹുവാണ് സൃഷ്ടാവ്, അവൻ മാത്രമാണ് ആകാശഭൂമികളെ പടച്ചത് എന്ന് വിശ്വസിക്കുന്നു. ഒരാൾ അള്ളാഹുവാണ് അവൻ ഉപജീവനം നൽകുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഒരാൾ അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഒരാൾ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരാൾ വിശ്വസിച്ചാൽ അയാളുടെ തൗഹീദിന്റെ അടിത്തറ പൂർത്തിയായി. അയാൾ വ്യക്തമായ ശിർക്കുൻ അക്ബർ ചെയ്യുന്നില്ല, അയാൾ ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, മക്ബറകൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്നില്ല, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്നില്ല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുമെന്ന് അറിയിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ച ശിർക്കുൻ അക്ബർ, വലിയ ശിർക്ക് അയാളിൽ സംഭവിക്കുന്നില്ല.
ഇതാണ് അയാളുടെ അവസ്ഥയെങ്കിൽ അയാൾ തൗഹീദിന്റെ അടിത്തറ ശരിയാക്കിയ ആളാണ്. ശരി, ഒരാൾ തൗഹീദിന്റെ അടിത്തറ ശരിയാക്കിയിട്ടുണ്ട് എങ്കിൽ അയാൾ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ നേർച്ച നേരുന്നുള്ളൂ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. എങ്ങനെ ഇങ്ങനെയുള്ള അടിത്തറ അയാൾ ശരിയാക്കിയിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് പരലോകത്തിൽ ലഭിക്കാനിരിക്കുന്നത് എന്താണ്? അയാൾ നേരെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടോ? ഒരാൾ അയാളുടെ തൗഹീദിന്റെ അടിത്തറ ശരിയാണ്, അയാൾ ഇതുവരെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, ഇതുവരെ അയാൾ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്തിട്ടില്ല, അയാൾ ഷിർക്കുൻ അക്ബർ ചെയ്തിട്ടില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അടിത്തറ അയാളുടെ കയ്യിലുണ്ട്. ഇതാണ് അയാളുടെ അവസ്ഥയെങ്കിൽ അയാൾക്ക് പരലോകത്ത് ഒരു കാരണവശാലും നരകത്തിൽ ശാശ്വതനായി കഴിയേണ്ടി വരില്ല. കാലാകാലം മരണമില്ലാതെ നരകത്തിൽ കിടക്കുക എന്ന അവസ്ഥയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അയാൾക്കുള്ള പ്രതിഫലം. ഒരാൾ തൗഹീദിന്റെ അടിത്തറ ശരിയാക്കിയാൽ, ഒരിക്കലും അയാൾ അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, വലിയ ശിർക്ക് അയാൾ ചെയ്തിട്ടില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കുഫർ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിഫാഖ് കാണിച്ചിട്ടില്ല, കാപട്യം കാണിച്ച് ഉള്ളിൽ കുഫറും പുറത്തേക്ക് ഇസ്ലാമുമല്ല, അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അടിത്തറ അയാൾ ശരിയാക്കിയിട്ടുണ്ട് എങ്കിൽ അയാൾ ഒരു കാരണവശാലും നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരില്ല. എന്നെങ്കിലും ഒരിക്കൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും, അത് അയാൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലായി. റസൂലുള്ള പലതവണ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞാൽ അതാണ് അവന്റെ അവസാനത്തെ വാക്ക് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? നേരെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നല്ല, പിന്നെയോ? അവൻ എന്നെങ്കിലും ഒരിക്കൽ സ്വർഗത്തിൽ ഉറപ്പായും പ്രവേശിക്കും. ഒരു കാരണവശാലും നരകത്തിൽ കാലാകാലം അവൻ കിടക്കേണ്ടി വരില്ല. ഇതാണ് ഹദീസിന്റെ അർത്ഥം. ചില ആളുകൾ പറയാറുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖല അൽജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ അവൻ സ്വർഗത്തിലാണ് എന്ന് ഖുർആനിൽ എത്രയോ സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? എന്തിനാ നിസ്കരിക്കുന്നത്? എന്തിനാ നോമ്പ് വെക്കുന്നത്? എന്തിനാ സക്കാത്ത് കൊടുക്കുന്നത്? എന്തിനാ ഹറാമുകളിൽ വിട്ടു നിൽക്കുന്നത്? അല്ലെ, ഈ ചിന്താഗതി പലരുടെയും മനസ്സിൽ കയറിക്കൂടിയത് കൊണ്ടാണ് പലപ്പോഴും പലരുടെയും ദാമ്പത്യ ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതിൽ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്, ഹറാമുകൾ ഉണ്ടാകുന്നത്, സ്വഭാവം മോശമാകുന്നത്, ഇടപാടുകളിൽ ചതിയും വഞ്ചനയും കയറി വരുന്നത്. എന്താണ് അവന്റെ ധാരണ? എന്താണ് തൗഹീദ് ഉണ്ട് എനിക്ക്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ്, ഞാൻ ജാറത്തിൽ പോയിട്ടില്ല, ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് അള്ളാഹു സ്വർഗം നൽകും. അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ തെറ്റായി മനസ്സിലാക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഉടനെ സ്വർഗത്തിലേക്ക് പോകാമെന്നല്ല, മറിച്ച് അവന്റെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അടിത്തറയുണ്ടെങ്കിൽ അവൻ ഒരിക്കലും നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് മുഅഹിദുകളെ, തൗഹീദ് ശ്രദ്ധിക്കുന്ന ആളുകളെ, നമുക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, നമ്മൾ ഒരിക്കലും ഷെയ്ത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത്. പല ആളുകളും ഈ വഞ്ചനയിൽ പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം ഹദീസുകൾ വായിക്കും, പിന്നെ അത് അവന്റെ മനസ്സിൽ ഷെയ്ത്താൻ കൊണ്ടിടും, നിനക്ക് തൗഹീദ് ഉണ്ടല്ലോ, പിന്നെ നീ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ? അപ്പൊ ഭാര്യയോട് അവൻ അതിക്രമം ചെയ്യും, മക്കളോട് അതിക്രമം ചെയ്യും, വാപ്പയോട് അതിക്രമം ചെയ്യും, ഉമ്മയോട് അതിക്രമം ചെയ്യും, കുടുംബക്കാരോട് അതിക്രമങ്ങൾ ചെയ്യും, കച്ചവടത്തിൽ ചതിയും വഞ്ചനയും ഉണ്ടായിരിക്കും, വൃത്തികേടുകൾ പ്രവർത്തിക്കും, ഹറാമുകൾ ചെയ്യും. അവന്റെ മനസ്സിലെ ഷെയ്ത്താൻ ഓതിക്കൊടുക്കുന്ന വേദം എന്താണ്? നിനക്ക് തൗഹീദ് ഉണ്ട്, അതുകൊണ്ട് നീ പേടിക്കണ്ട. ഒരിക്കലുമില്ല സുഹൃത്തെ, തൗഹീദ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, മറിച്ച് നരക ശിക്ഷ തിന്മകൾ ചെയ്തവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത് അവൻ ഭയപ്പെടുത്തിയ കാര്യമാണ്. അള്ളാഹു അവൻ പറഞ്ഞത് പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുക. എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? അവർ എന്നോട് തിന്മകൾക്ക് പശ്ചാത്തപിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും, ഞാൻ അവരോട് കാരുണ്യം ചെയ്യും. പക്ഷേ അത് അവർ ചെയ്യുന്നില്ലെങ്കിൽ, തിന്മകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നില്ലെങ്കിൽ, എന്നോട് അവർ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, പാപമോചനം തേടുന്നില്ലെങ്കിൽ, വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ കടുത്ത ശിക്ഷയാണ്. നരകത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ആളുകളെ വലിച്ചെറിയുക? ഒരുത്തന്റെ മൂർദാവും അവന്റെ കാലും കൂട്ടിക്കെട്ടുമെന്നാണ്. അതായത് ഒന്നാകട്ട് മടക്കൊരുത്തനെ, എന്നിട്ട് അവനെ ചങ്ങലയിൽ വരിഞ്ഞുകൊണ്ടാണ് നരകത്തിലേക്ക് വലിച്ചെറിയുക. അവന്റെ നെറ്റിയും അവന്റെ കാൽപാദവും ഒരുപോലെ ഉണ്ടാവും. എന്നിട്ട് അവനെ ഒരുമിച്ച് കെട്ടു, കെട്ടിയിട്ടാണ് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുക. നരകത്തിലാകട്ടെ ചുട്ടുപൊള്ളുന്ന തീയിൽ അഗ്നിക്കനലുകൾക്കും മുകളിലൂടെ അവന്റെ നെറ്റി ഉരച്ച്, അവന്റെ മുഖം ഉരച്ചായിരിക്കും അവനങ്ങനെ വലിച്ചുണ്ടാവാൻ. ഈ നരകശിക്ഷ എത്ര കാലം? എത്ര കാലം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന അത്ര കാലം. ഈ ശിക്ഷ വാങ്ങാൻ നീ തയ്യാറുള്ളവനാണോ? നിനക്കിത് സഹിക്കാൻ സാധിക്കുമോ? എന്നാ നീ തിന്മകൾ ചെയ്തോ? എന്നാ നീ ഹറാമുകൾ പ്രവർത്തിച്ചോ? ആർക്കാണത് സഹിക്കാൻ സാധിക്കാൻ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ കൈകൾ തീയിന്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് അതിന്റെ ചൂടിങ്ങനെ കൈയിന്റെ കൈപ്പത്തിയിൽ ഇങ്ങനെ അനുഭവിപ്പിക്കും. എന്നിട്ട് ഉമർ പറയും റളിയല്ലാഹു അൻഹു, ഉമറെ എങ്ങനെയുണ്ട് ഈ തീയിന്റെ ചൂട്? അപ്പോൾ പരലോകത്ത് ചൂട് എങ്ങനെയാണ് നീ സഹിക്കാൻ പോകുന്നത്? ചില ആളുകളുടെ ധാരണ കുറച്ച് കാലം അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് അനുഭവിച്ച് കിടന്നിട്ട് പിന്നെ അങ്ങോട്ട് രക്ഷപ്പെടാലോ. നരകം എന്നത് കളിയല്ല, തമാശയല്ല. അല്ലെ, നമ്മുടെ ദുനിയാവിൽ കടുത്ത വെയിലത്ത് ഒരു മണിക്കൂർ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായിരിക്കും പരലോകത്തെ അവസ്ഥ? അപ്പൊ തൗഹീദ് ഉണ്ട്, അതുകൊണ്ട് എന്റെ കാര്യമൊക്കെ കഴിച്ചിലാണ്, ഞാൻ ഇനിയൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് ആരുടെയെങ്കിലും മനസ്സിൽ വിചാരമുണ്ടെങ്കിൽ അവൻ ഉറപ്പുവരുത്തട്ടെ, അത് ഷെയ്ത്താന്റെ വിചാരമാണ്. പിശാജ് അവനെ വഞ്ചിക്കുന്നതാണ്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അൽ ഖബായിറു ബരീദുൽ കുഫർ, വൻപാപങ്ങൾ ചെയ്യുക എന്നത് പതുക്കെ പതുക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴിയാണ്. ഹറാമുകൾ ഇങ്ങനെ ചെയ്ത് 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 അത് കൊണ്ടുപോയി എവിടെ എത്തിക്കും? ഇസ്ലാമം തന്നെ പുറത്താക്കും. പിന്നെ അവൻ ഒരു കാലത്തും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത നരകത്തിൽ ശാശ്വതനായി കഴിയേണ്ട അവസ്ഥയിൽ ഉണ്ടായിരിക്കും. അഅദനല്ലാഹു ഇയ്യാക, അല്ലാഹു നമ്മളെ നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നരകശിക്ഷയിലെ ഒരു നിമിഷം നമുക്ക് അനുഭവിക്കുക എന്നത് ഗുരുതരമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും തൗഹീദ് ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ വസ്വാസ് മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട് എങ്കിൽ അവൻ ആ ചിന്ത ഒഴിവാക്കട്ടെ, അതവൻ അവസാനിപ്പിക്കട്ടെ. അത്ര ഗുരുതരമായ ചിന്തയാണത്. ചിലപ്പോൾ അത് അവനെ എവിടെ എത്തിക്കും? ഇസ്ലാമിന് തന്നെ പുറത്തെത്തിക്കും, ഷിർക്കിലേക്ക് എത്തിക്കും, കുഫ്റിലേക്ക് എത്തിക്കും, നിഫാഖിലേക്ക് എത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ഫലിയഹ്ദറിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമാകുന്നവർ, അവർ സ്വയം താക്കീതുള്ളവരായിരിക്കട്ടെ, അവർ ബോധവാന്മാരായിരിക്കട്ടെ, അവർക്ക് ചിലപ്പോൾ ഫിത്ന ബാധിച്ചേക്കാം. എന്താണ് ഈ ഫിത്ന? പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ ചിലപ്പോൾ ഇസ്ലാം നിന്ന് പുറത്തുപോകും, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ അവൻ ധിക്കരിച്ചാൽ. ചിലപ്പോൾ അവൻ മുനാഫിഖായി മരിക്കും, ചിലപ്പോൾ അവൻ മുബ്തദി ആയിട്ട് ബിദഅത്തുകാരനായി മരിക്കും, ചിലപ്പോൾ അവൻ കാഫിറായി മരിക്കും. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ സഹോദര, തൗഹീദിന്റെ അടിത്തറ പൂർത്തീകരിച്ചാൽ അവന് ലഭിക്കുന്നത് എന്താണ്? അവനൊരിക്കലും സ്വർഗത്തിൽ ഒരു കാലത്തും പ്രവേശിക്കാത്ത അവസ്ഥ അവനുണ്ടാവില്ല. നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരില്ല, മറിച്ച് നരകത്തിൽ നിന്ന് എന്തെങ്കിലും ഒരിക്കൽ രക്ഷപ്പെടാൻ സാധിക്കും. നരകത്തിൽ നിന്ന് എന്തെങ്കിലും ഒരിക്കൽ രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ ഈ ചിന്ത ചില ആളുകളെ വഴിതെറ്റിച്ചതുപോലെ നമ്മളെ വഴിതെറ്റിക്കാൻ പാടില്ല. അപ്പോ തൗഹീദിന്റെ അടിത്തറയാണ് ഈ പറഞ്ഞത്. ഇനി തൗഹീദിന്റെ പൂർത്തീകരണമുണ്ട്. തൗഹീദിന്റെ പൂർത്തീകരണത്തെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? തഹ്ഖീഖു തൗഹീദി യഹ്സുലു ബിസ്സലാമതി മിമ്മാ യുനാഫി അസ്ലഹു ഔ കമാല വഹുവ അലാ ദറജതൈനി. തഹ്ഖീഖു തൗഹീദി എന്നത്, തൗഹീദിന്റെ പൂർത്തീകരണം എന്നത്, തഹ്ഖീഖ് എന്നാണ് പൂർത്തീകരിക്കുക, അത് അതിന്റെ കംപ്ലീറ്റ് ആക്കുക. തൗഹീദ് പടികളാണ്, ഈമാൻ പടികളാണ് എന്നതുപോലെ. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാൻ തന്നെയാണ്. അല്ലാതെ ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യമല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാൻ 70 പരം ശാഖകളാണ്. അഅലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. വഅദ്നാഹ ഇമാതതുൽ അദ അനിത് ത്വരീഖ്, അതിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം വഴിയിൽ നിന്നൊരു ഉപദ്രവം എടുത്തു നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഈമാനിന്റെ ശാഖകളിൽ ഒന്നാണ് ലജ്ജ എന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈമാന്റെ തുടക്കം എവിടെയാണ്? അതിന്റെ അടിത്തറ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അതിന്റെ ശാഖകൾ, ഫലങ്ങൾ അതെവിടെ വരെ എത്തി നിൽക്കുന്നുണ്ട്? വഴിയിൽ നിന്ന് ഒരു തടസ്സം എടുത്തു നീക്കുന്നതിൽ വരെ ഈമാനിന്റെ ശാഖകളും ഫലങ്ങളും എത്തി നിൽക്കുന്നുണ്ട്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഈമാനിന്റെ ഈമാനിന്റെ ശാഖകളിൽ ഒന്നാണ് ലജ്ജ എന്നത്. ശരി, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? തൗഹീദ് എന്നാൽ അതിന് അടിത്തറയുണ്ട്, പിന്നെ പൂർത്തീകരിക്കേണ്ട ഭാഗമുണ്ട്. അപ്പൊ നമ്മൾ തൗഹീദിലേക്ക് പ്രവേശിച്ചാൽ ആ തൗഹീദിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പതുക്കെ 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 പണിയെടുത്ത് പണിയെടുത്ത് തൗഹീദ് പൂർത്തീകരിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് പൂർത്തീകരിച്ചവരാണ് നബിമാർ, അത് പൂർത്തീകരിച്ചവരാണ് സിദ്ദീഖുകൾ, ഷുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. അള്ളാഹു പറഞ്ഞു, അഹസ്സുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. അപ്പോൾ അവരുടെ അടുക്കലേക്ക് എത്തണം അല്ലെ. അതിനാണ് ഇസ്തിഖാമ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ നമ്മൾ ജുമാകളിൽ കേൾക്കാറുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ശരിയാംവണ്ണം സൂക്ഷിക്കണം, മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. രണ്ട് കാര്യമാണ് അതിൽ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതായത് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ വഴിയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, നിൽക്കാൻ പാടില്ല, ഒന്നും ചെയ്യാതെ നിൽക്കാൻ പാടില്ല. വാജിബ് ചെയ്യുന്നില്ല, ഹറാം ഉപേക്ഷിക്കുന്നില്ല, അവനങ്ങനെ വെറുതെ നിൽക്കരുത്. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എങ്ങനെ അള്ളാഹിനെ സൂക്ഷിക്കേണ്ടത്? നന്മ ചെയ്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നിങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കണം. മുന്നോട്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അതായത് ആ വഴിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല. അപ്പൊ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നന്മ ചെയ്തിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. രണ്ട്, ഈ വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് ഇടക്കിടക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇതായിരുന്നു സഹാബത്തിന്റെയും സലഫുകളുടെയും മാർഗം. ഈ രണ്ട് കാര്യം, ഈ രണ്ട് കാര്യം ഒരാൾ ശ്രദ്ധിച്ചാൽ അയാൾ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നാം തൗഹീദ് അത് പൂർത്തീകരിക്കുന്നത് എപ്പോഴും ശ്രദ്ധിച്ചു. ഓരോ ദിവസവും തൗഹീദിന്റെ അടുത്ത പടി നമ്മൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കണം. തൗഹീദിന്റെ പടികൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. നബിമാരുടെ സിദ്ദീഖുകളുടെ പദവികളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ഒരാളുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ദിവസവും പ്രാർത്ഥിപ്പിക്കുന്ന പ്രാർത്ഥന എന്താണ്? അള്ളാഹുവേ, നീ ഞങ്ങളെ സ്വറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ. നീ സ്വറാത്തുൽ മുസ്തഖീമിലാണെങ്കിൽ പിന്നെന്തിനാണത് പറയുന്നത്? നീ ഇപ്പോൾ സ്വറാത്തുൽ മുസ്തഖീമിലാണെങ്കിൽ പിന്നെന്തിനാണ് ഇത് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ നിനക്ക് ഈ വഴിയിൽ ഇനിയും മുന്നോട്ട് പോകണം, ഈ വഴിയിൽ നിന്ന് തെറ്റാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം നീ പൂർത്തീകരിച്ചാലും ദീന് പൂർത്തീകരിക്കുന്നില്ല, ദീന് നിനക്ക് ഇനിയും ചെയ്യാനുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ദീനിന്റെ വിഷയങ്ങൾ അതിൽ നമുക്ക് അറിയുന്ന കാര്യം വളരെ കുറച്ചാണ്. ആ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വളരെ കുറച്ചാണ്. ആ കുറച്ച് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളിൽ തന്നെ നമുക്ക് ഇഖ്ലാസ് ഉള്ളത് വളരെ കുറച്ച് കാര്യങ്ങളിലാണ്. ആ കുറച്ച് കാര്യങ്ങളിൽ തന്നെ നമുക്കത് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് സ്വയം തന്നെ ആ ഞാനൊരു ഉഷാറാണല്ലോ എന്ന് തോന്നാതെ പോയ കാര്യങ്ങൾ അതിനെക്കാട്ടും കുറച്ചാണ്. ഇനി ഇതിനൊക്കെ പുറമെ നമ്മുടെ മടി കൊണ്ട് നമുക്ക് അറിയുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്ത തെറ്റുകളുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ സിറാത്തുൽ മുസ്തഖീമിൽ നമ്മുടെ നടത്തം വളരെ പതുക്കെയാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്, ഈ പാതയിൽ നമ്മൾ ആമയെ പോലെ നടന്നുകൊണ്ടിരിക്കാൻ, പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കാൻ, നടക്കുമ്പോൾ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കണം. നടത്തം നിർത്താൻ പാടില്ല. ഒന്ന്, രണ്ട്, ഈ വഴിയിൽ നിന്ന് തെറ്റാൻ പാടില്ല. അപ്പോൾ തൗഹീദ് പൂർത്തീകരിക്കുന്നതിന്റെ വഴി നമുക്ക് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. തൗഹീദ് പൂർത്തീകരിക്കാനുണ്ട്. ശരി, എങ്ങനെയാണ് തൗഹീദ് പൂർത്തീകരിക്കേണ്ടത്? വഹുവ അലാ ദറജതൈനി തഹ്ഖീഖു തൗഹീദ് യഹ്സുലു ബിസ്സലാമതി മിമ്മാ നാഫി അസ്ലഹു ഔ കമാലഹു. തഹ്ഖീഖു തൗഹീദ് യഹ്സുലു, അത് നേടിയെടുക്കാൻ സാധിക്കും. ബിസ്സലാമതി, സലാമത്ത് കൊണ്ട്, രക്ഷപ്പെടുന്നത് കൊണ്ട്. മിമ്മാ യുനാഫി അസ്ലഹു, അതിന്റെ അടിത്തറയെ തകർക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട്. ഔ കമാലഹു, അതല്ലെങ്കിൽ അതിന്റെ പൂർണ്ണത. ഇൻഷാ അത് വിശദീകരിച്ചാൽ മനസ്സിലാകും. വഹുവ അലാ ദറജതൈൻ, അത് രണ്ട് പടികളാണ്. തൗഹീദ് പൂർത്തീകരിക്കേണ്ടത് രണ്ട് പടികളായാണ്. അതിന് രണ്ട് സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് അദ്ദറജത്തുൽ ഊല തഹ്ഖീഖു തൗഹീദിൽ വാജിബ്. ഒന്നാമത്തെ സ്റ്റെപ്പ് വാജിബായ തൗഹീദിന്റെ പൂർത്തീകരണമാണ്. ഈ തൗഹീദ് പൂർത്തീകരിക്കുക എന്നത് എല്ലാവരുടെ മേലും നിർബന്ധമാണ്. എല്ലാവരുടെ മേലും നിർബന്ധമാണ്, നിർബന്ധമായി ചെയ്തിരിക്കണം. ഇനി പറയാൻ പോകുന്ന തൗഹീദ് അതെന്തായിരിക്കണം? എല്ലാ ആളുകളും നിർബന്ധമായും പൂർത്തീകരിച്ചിരിക്കണം. ആ പൂർത്തീകരണത്തിൽ കുറവ് സംഭവിച്ചാൽ അവന്റെ തൗഹീദ് പൂർണ്ണമായിട്ടില്ല, അവന്റെ തൗഹീദ് ശരിയായിട്ടില്ല, അതിന്റെ ശാഖകൾ ശരിക്കും മുളച്ചു വന്നിട്ടില്ല, അതിങ്ങനെ എപ്പോഴും വേരുമ്പോ ഇങ്ങനെ നിൽക്കാൻ, അത് മേനക്ക് വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉദാഹരണം പറഞ്ഞത് എങ്ങനെയാണ്? മഥൽ കലിമത്തിൻ തയ്യിബത്തിൻ കമഥലി, ഒരു ഒരു നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഉപമ ഏതുപോലെയാണ്? ഒരു മരം പോലെയാണ്. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ, അതിന്റെ വേര് സാബിതുൻ, ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശാഖകൾ ആകാശമുട്ടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കണം നമ്മുടെ ഈമാൻ. എങ്ങനെയായിരിക്കണം എന്തെയും നിങ്ങളുടെ ഈമാൻ? അതിനായിരിക്കണം നമ്മൾ പണിയെടുക്കുന്നത്. അപ്പൊ അതിൽ തൗഹീദിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട, വേണമെങ്കിൽ നമുക്ക് പറയാം തൗഹീദിന്റെ അടിത്തറ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം അത് തൗഹീദിന്റെ വേരാണെന്ന് പറയാം. ഇനിയുള്ളത് തടിയാണ്, അതിന്റെ ശാഖകളാണ്. രണ്ടാമത്തേത് അദ്ദറജത്തു സാനിയ, രണ്ടാമത്തെ പദവി തഹ്ഖീഖു തൗഹീദിൽ മുസ്തഹബ്, സുന്നത്തായ തൗഹീദിന്റെ പൂർത്തീകരണം. സുന്നത്തായ തൗഹീദിന്റെ പൂർത്തീകരണം. അപ്പൊ രണ്ട് പടിയുണ്ട്, ഒന്ന് നിർബന്ധമായത്, രണ്ട് സുന്നത്തായത്. നിർബന്ധമായത് പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് എന്താണ്? എന്താണ് ഒരാൾ തൗഹീദിന്റെ നിർബന്ധമായ പൂർത്തീകരണം അയാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കാനിരിക്കുന്നത് എന്താണ്? അയാൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. തഹ്ഖീഖു തൗഹീദിൽ വാജിബ്, വാജിബായ തൗഹീദ് അയാൾ, നിർബന്ധമായ തൗഹീദ് അയാൾ പൂർത്തീകരിച്ചാൽ അയാൾക്ക് ഒരിക്കലും നരകത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കേണ്ടി വരില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മെ അവരെ രൂപപ്പെടുത്തി പറയട്ടെ. നരകത്തിൽ ഒരിക്കലും അവന്റെ ഒരു ചെറിയ ഭാഗം പോലും പ്രവേശിക്കില്ല. തഹ്ഖീഖു തൗഹീദിൽ മുസ്തഹബ്, പരിപൂർണമായ തൗഹീദ് അവൻ പൂർത്തീകരിച്ചാലോ, സുന്നത്തായ തൗഹീദ് കൂടി അവന്റെ അടുക്കൽ ഉണ്ട് എങ്കിലോ, അവന് പരലോകത്ത് ഒരു ഭയവും ഉണ്ടായിരിക്കുകയില്ലെന്ന് മാത്രമല്ല, നാളെ നബിമാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലായിരിക്കും അവനുണ്ടായിരിക്കാൻ. സ്വർഗത്തിന്റെ പദവികളിൽ വ്യത്യാസമുണ്ട്. സ്വർഗം, അതിനേറ്റവും ഉയരത്തിൽ എത്തുന്നവർ അവരാണ് ഫിർദൌസിൽ എത്തിപ്പെടുന്നവർ. അവർക്കാണ് അള്ളാഹുവിനെ ഏറ്റവും വ്യക്തതയോടുകൂടി കാണാൻ സാധിക്കുക. പിന്നെ അതിന് താഴോട്ട് താഴോട്ട് പദവികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലെ ഓരോ പദവികളും ഒരു പദവിയും തൊട്ടടിയിലുള്ള പദവിയും തമ്മിലുള്ള ദൂരം എത്രയാണ്? നിങ്ങൾ ഇവിടെ നിന്ന് നക്ഷത്രങ്ങളെ നോക്കുമ്പോഴുള്ള ദൂരമാണ്. അപ്പൊ വലിയ ദൂരമുണ്ട്. തഹ്ഖീഖു തൗഹീദിൽ മുസ്തഹബ്, സുന്നത്തായ തൗഹീദ് ഒരാൾ പൂർത്തീകരിച്ചാൽ തൗഹീദിന്റെ പടികളയാൾ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അള്ളാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്തി പറയുന്നു. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉക്കാശ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യാ റസൂലുള്ളാഹ് ഉദുല്ലാഹ ലി അൻ അകൂന മിൻഹും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഉക്കാശയോട്, ഉക്കാശ എന്ന സഹാബി, ഉക്കാശത്തു ഇബ്നു മുഹ്സൻ എന്ന സഹാബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ഈ ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി. അപ്പൊ അടുത്ത ആൾ പറഞ്ഞു, നബി എന്നെ കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, സബഖക ബിഹ ഉകാശ, അത് ഉകാശ മുൻകടന്നുപോയി, ഉകാശക്ക് അത് കിട്ടിപ്പോയി. അല്ലെ, പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ഏറ്റവും ഉന്നതമായ പദവിയാണ്. ആ പദവിയെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സബഊന അൽഫൻ മിൻ ഉമ്മതി യദ്ഖുലൂന അൽജന്നത ബിലാ ഹിസാബ വലാ അദാബ്, എന്റെ ഉമ്മത്തിൽപ്പെട്ട 70,000 ആളുകൾ വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിലേക്ക് നേരെ പ്രവേശിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അവർക്കൊരു ചോദ്യമില്ല, മഹ്ഷറിലെത്തിയാൽ അവർക്ക് വിചാരണയേയില്ല, നീ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, നീ അങ്ങനെ ചെയ്തിട്ടില്ലേ. അവർ നേരെ സ്വർഗത്തിലേക്കാണ്, ഒരു ചോദ്യം അവർക്കില്ല. അവരാണ് ഏറ്റവും സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ അലങ്കരിക്കുന്നവർ. അവർ തൗഹീദിന്റെ മുസ്തഹബായ ഭാഗം പൂർത്തീകരിച്ചവരാണ്. അപ്പോൾ തൗഹീദിന് രണ്ട് പടികളുണ്ട് എന്ന് മനസ്സിലായി. അതിന്റെ അടിത്തറ അള്ളാഹുൽ ശിർക്കുൻ അക്ബർ ചെയ്യാതിരിക്കലാണ്, കുഫ്റുൻ അക്ബർ ചെയ്യാതിരിക്കുക, വലിയ കുഫ്റു ചെയ്യാതിരിക്കലാണ്, നിഫാഖ് ഉണ്ടാവാതിരിക്കലാണ്. ഇങ്ങനെ ഇസ്ലാം ഒരു ഒരാൾ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ്. അയാളൊരു ബേസിക് മുസ്ലിമാണ്, അയാൾക്ക് തൗഹീദ് ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അടിത്തറകളുണ്ട്, ആശയങ്ങളുണ്ട്. രണ്ടാമത്തെ പദവി തഹ്ഖീഖു തൗഹീദിൽ വാജിബ്. വഅമ്മൽ വാജിബു ഫഇന്നഹു യകൂനു ബിതസ്വിയതിഹി വതക്മീലിഹി. വഅമ്മൽ വാജിബ്, വാജിബായ തൗഹീദ്, അത് എങ്ങനെയാണ്? ഫഇന്നഹു, അത് യകൂനു, അതുണ്ടാകും. ബിതസ്വിയതിഹി, തൗഹീദിനെ ശുദ്ധീകരിക്കുന്നതിലൂടെയും. വതക്മീലിഹി, അതിനെ പൂർത്തീകരിക്കുന്നതിലൂടെയും. അപ്പൊ രണ്ട് കാര്യം ചെയ്യാനുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ശുദ്ധീകരിക്കണം, രണ്ട് പൂർത്തീകരിക്കണം. ഒരു ഗ്ലാസ്, ആ ഗ്ലാസ് ശുദ്ധീകരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ മുകളിലുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ എടുത്ത് വൃത്തിയാക്കി കളയണം, അത് ശുദ്ധീകരിക്കണം. അതിൽ പൊടിയും കലർപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല, അത് ആദ്യം കഴുകി വൃത്തിയാക്കണം. അതുകൊണ്ട് ആ ഗ്ലാസ് പൂർണ്ണമായോ? ഇല്ല. പിന്നെ അതിൽ ഒഴിക്കേണ്ടത് എന്താണോ അത് ഒഴിക്കണം. അപ്പൊ തൗഹീദ് പൂർത്തീകരിക്കാൻ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആദ്യം വൃത്തിയാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ വൃത്തിയാക്കണം. രണ്ട്, ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. വൃത്തിയാക്കുകയും അലങ്കരിക്കുകയും വേണം. എന്തൊക്കെയാണ് വൃത്തിയാക്കേണ്ടത്? മൂന്ന് കാര്യങ്ങൾ വൃത്തിയാക്കാനുണ്ട്, മൂന്ന് കാര്യങ്ങൾ വൃത്തിയാക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, തസ്ഫിയതുഹു മിന ശിർക്കിൽ അസ്ഗർ, ചെറിയ ശിർക്കിൽ നിന്ന് അവൻ അവന്റെ തൗഹീദിനെ ശുദ്ധീകരിക്കണം. ചെറിയ ശിർക്കിൽ നിന്ന് അവൻ അവന്റെ തൗഹീദിനെ ശുദ്ധീകരിക്കണം. എന്താണ് ചെറിയ ശിർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക് അൽഅസ്ഗർ, ഞാൻ നിങ്ങളുടെ അശ്ശിർക്കുൽ അസ്ഗർ, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ശിർക്കാൻ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു ഉപമ പറഞ്ഞു. എന്താണ് ഉപമ? അത് ഒരാൾ നിസ്കരിക്കാൻ നിൽക്കും, അങ്ങനെ അയാൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ അവനിലേക്ക് നോക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ അവൻ അവന്റെ നിസ്കാരത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കും. അതാണ് ശിർക്കുൽ അസ്ഗർ. അവനിങ്ങനെ നിസ്കരിക്കുകയാണ്, ഒരുറക്കം തൂങ്ങിയ നിസ്കാരത്തിലാണ്, അപ്പൊ ഒരാൾ അങ്ങോട്ട് കയറി വന്നു, അപ്പോൾ പിന്നെ അവന്റെ നൃത്തം ശരിയായി, റുകൂ കൃത്യമായി, സുജൂദ് കൃത്യമായി, എല്ലാം വൃത്തിയായി, ഭംഗിയായി, നിസ്കാരത്തിന്റെ ഭംഗി വർദ്ധിച്ചു. അത് ശിർക്കുൽ അസ്ഗറാണ്, ചെറിയ ശിർക്കാൻ. ചിലപ്പോൾ ചില ആൾക്കാർ നിസ്കരിക്കാൻ നിൽക്കും, സാധാരണ ഓതന ഏതായിരിക്കും? ഏതോ ചെറിയ സൂറത്തായിരിക്കും. അപ്പൊ വേറെ ആരെങ്കിലും ബാക്കിൽ വന്നിട്ട് നിൽക്കും, അപ്പൊ ഒന്ന് സൂറത്തൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് ഒരു നീളമുള്ള സൂറത്താക്കി. ആ നീട്ടൽ ആർക്ക് വേണ്ടിയിട്ടാണ്? നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നിസ്കാരം തന്നെ അവന് അള്ളല്ലാത്തൊരു കൊടുത്താലോ, ശിർക്ക് അക്ബറായി, വലിയ ശിർക്കായി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പക്ഷെ നിസ്കാരം അവൻ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ നിസ്കാരത്തിലെ നീട്ടൽ ആർക്കും വേണ്ടിയായി? അത് ഒപ്പം വന്ന ആൾക്കു വേണ്ടിയായി. അത് ശിർക്കുൽ അസ്ഗറിൽ പെടും. ശിർക്കുൽ അസ്ഗർ ഇൻഷാല്ലാഹ് വിശദീകരിക്കേണ്ട കാര്യമാണ്, നമുക്ക് ഇതിന് പുസ്തകത്തിൽ വരാനുണ്ട്. ശിർക്കുൽ അസ്ഗർ ധാരാളം രൂപങ്ങളും അതിന് വിശദീകരണങ്ങളും ഇനങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ശിർക്കുൽ അസ്ഗറിൽ നിന്ന് അയാൾ തന്നെ ശുദ്ധീകരിക്കണം, അവന്റെ പ്രവൃത്തി പരിശുദ്ധമായിരിക്കണം, അതിലൊരു കലർപ്പും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നിങ്ങൾ കേട്ടോളൂ, ഇന്നല്ലാഹ തയ്യിബ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ന്യൂനതയുമില്ലാത്ത, ഒരു കുറവുമില്ലാത്ത, ഒരു വൃത്തികേടും ചേരാത്ത, ഒരു മോശത്തരവും ചേരാത്ത പരിശുദ്ധനാണ്. അള്ളാഹുവിന് ഒരു ഒരു കലർപ്പും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലില്ല. അള്ളാഹുവിന് ശക്തിയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം, ചെറിയ ഒരു കാര്യത്തിൽ ഒരു ശക്തി കുറവുണ്ടോ? ഇല്ല. അള്ളാഹുവിന് അങ്ങേയറ്റം ഭംഗിയുണ്ട്. എവിടെയെങ്കിലും ഒരു ഭംഗിക്കുറവുണ്ടോ? ഇല്ല. അള്ളാഹുവിന് എല്ലാം അറിയാം. ഏതെങ്കിലും ഒരു കാര്യം അറിയാത്തതുണ്ടോ? ഇല്ല. എല്ലാ നിലക്കും അവൻ പൂർണ്ണതയുള്ളവനാണ്. കുറവുകളോ ന്യൂനതകളോ അതിന്റെ ഒരു ചെറിയ അംശം പോലും അവനില്ല. അതാണ് പറഞ്ഞത്. ശരി, അവൻ ശുദ്ധമായതല്ലാതെ സ്വീകരിക്കില്ല. അള്ളാഹു എപ്രകാരം ശുദ്ധിയുള്ളവനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹു സ്വീകരിക്കുന്ന ഇബാദത്തുകൾ അപ്രകാരം ശുദ്ധിയുള്ളതായിരിക്കണം. അപ്രകാരം ആ പ്രവർത്തനങ്ങളും ശുദ്ധിയുള്ളതായിരിക്കണം. അതിൽ കലർപ്പുകൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലെ, മനുഷ്യന്മാർ കുടിക്കുന്ന പാല്, അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്തുൽ അഹ്ലിൽ പറഞ്ഞു, ലബനൻ ഖാലിസൻ, നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നത് ശുദ്ധമായ പാലാണ്, ഖാലിസായ ഇഖ്ലാസുള്ള പാലാണ്. ആ പാൽ എങ്ങനെ എങ്ങനെയാണ് വരുന്നത്? മിൻ ബൈനി ദമ്മിൻ വ ഫർസ്, രക്തത്തിന്റെയും അതുപോലെ തന്നെ പിന്നെ മാലിന്യത്തിന്റെയും ഇടയിൽ നിന്നാണ് അത് വരുന്നത്. അല്ലെ, മൃഗത്തിന്റെ വയറ്റിൽ എന്തൊക്കെയുണ്ട്? അതിന്റെ ചാണകമുണ്ട്. മൃഗത്തിന്റെ ശരീരത്തിൽ മുഴുവൻ എന്താണ്? രക്തമാണ്. പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്ന പാലിൽ ചുവപ്പ് നിറമുണ്ടോ? ചാണകത്തിന്റെ നിറമുണ്ടോ? അതിന് മണമുണ്ടോ? എന്തെങ്കിലും ഒരു എപ്പോഴെങ്കിലും നമുക്ക് ഈ പാല് കുടിക്കുന്ന സമയത്ത് ചാണകത്തെ കുറിച്ച് ഓർമ്മ വരുന്ന എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടോ? ഇല്ല. എത്ര ശുദ്ധിയിലാണ് അത് കിട്ടുന്നത്? അതുപോലെ ശുദ്ധി ഉണ്ടായിരിക്കണം. ഇബാദത്തുകൾ ഒരാൾക്കും അതിൽ പങ്കുണ്ടാവാൻ പാടില്ല. പരിശുദ്ധമായ ഇബാദത്തായിരിക്കണം. അതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തബാറക വ തആല അന അഗ്ന ശുറക യാനി ശിർക ബി മൻ അമില അമലൻ അശ്റക ഫീഹി മഅ ഗൈരി തറക്തുഹു വ ശിർക. ഞാൻ പങ്കുകാരിൽ നിന്ന് ഏറ്റവും പരിശുദ്ധനാണ്. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു പ്രവർത്തനം ചെയ്യുകയും അതിൽ ഞാനല്ലാത്തവർക്കൊരു പങ്കുവെക്കുകയും ചെയ്താൽ ചറച്ചുഹു വശിർക്കഹു, അവന്റെ ആ പ്രവർത്തനം എനിക്ക് വേണ്ട, അവനെയും എനിക്ക് വേണ്ട. അപ്പോൾ ശിർക്കുന്ന അസ്ഗർ ഉണ്ടാകാൻ പാടില്ല. അത് സംഭവിച്ചാൽ തൗഹീദിന്റെ പൂർത്തീകരണത്തിന്റെ ഒന്നാമത്തെ പടിയിൽ നമുക്ക് അബദ്ധം സംഭവിച്ചു. ഹറാമുകൾ ചെയ്യുന്നതിനേക്കാൾ, ഉപചരിക്കുകയും ഒട്ടിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് ശിർക്കുന്ന അസ്ഗർ. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിൽ പങ്കുചേർക്കലാണ്. ഒരാളുടെ പ്രവർത്തനങ്ങൾ അത് ബഹുഭൂരിപക്ഷവും ശിർക്കുന്ന അസ്ഹറായാലോ? ഒരാൾ മിക്ക ഇബാദത്തും അവന്റേത് അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ബഹുഭൂരിപക്ഷം പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. അങ്ങനെയായാൽ അത് ശിർക്കുൻ അക്ബറായി. അപ്പൊ അവൻ നേരത്തെ പറഞ്ഞതിന് പുറത്തുപോയി, ഇസ്ലാമിൽ തന്നെ പുറത്തുപോയി. മനസ്സിലായത് നിങ്ങൾക്ക്? ശിർക്കുൻ അസ്ഗർ ഒരാളിൽ, ചില ആൾക്കാർ ശിർക്കുൻ അസ്ഗർ ചെറിയ ശിർക്ക്, അത് ചെറുതല്ലേ എന്ന് വിചാരിക്കും. അത് ചെറുതല്ല, പേരിൽ മാത്രമേ ചെറുപ്പുള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിലും അത് വലുതാണ്. അപ്പോൾ ശിർക്കുൻ അസ്ഗർ ഒരാളിൽ സ്ഥിരമായി വന്നു കഴിയുകയും അയാളുടെ പ്രവർത്തനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ശിർക്കുൻ അസ്ഗർ ആവുകയും ചെയ്താൽ അത് ശിർക്കുൻ അക്ബർ ആകും. ശമൻ തന്നെ പുറത്തു പോകും, അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ശിർക്കുൻ അസ്ഗർ അവൻ ഒഴിവാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, തസ്ഫിയതുഹു മിനൽ ബിദ്അതി, തസ്ഫിയതുഹു മിനൽ ബിദ്അതി, അവൻ ബിദ്അത്തുകളിൽ നിന്ന് തൗഹീദിനെ ശുദ്ധീകരിക്കണം. തസ്ഫിയതുഹു മിനൽ ബിദ്അതി, അവൻ ബിദ്അത്തുകളിൽ നിന്ന് അവന്റെ തൗഹീദിനെ ശുദ്ധീകരിക്കണം. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീനിൽ പഠിപ്പിച്ചു നൽകാത്ത, ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട പുത്തൻ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട പുതിയ കാര്യങ്ങൾ. നബി മൈക്ക അത് ദീനിൽപ്പെട്ടതാണോ? അല്ല, അത് ദുനിയാവാണ്. അല്ലെ, ഇത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിനും അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്നതിനും വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ ഖൈറുണ്ട്. എന്നാൽ ഇതൊരാൾ പാട്ടുപാടാനും ജനങ്ങളെ ഹറാമുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെങ്കിലോ, അത് ഉപയോഗിക്കുന്നത് ഹറാമാകും. ഇത് ദുനിയാവാണ്, കാറ്, നമ്മൾ ഉപയോഗിക്കുന്ന കാറ് ദുനിയാവാണ്. പക്ഷേ ഒരാൾ ഇബാദത്തുകളിൽ ദീനിന്റെ കാര്യത്തിൽ ഒരു പുതിയ കാര്യം കൊണ്ടുവന്നാലോ? ഉദാഹരണത്തിന് അയാൾ പറയുന്നത് സുബിൻസ്കാരം ഇനി മുതൽ 3.5 റക്അത്താക്കാം നമുക്ക്, അപ്പൊ അത് ദുനിയാവാണോ? അല്ല, അത് ദീനിലേക്ക് പ്രവേശിച്ചു. ദീനിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ട് ഒരു പുതിയ കാര്യം കൊണ്ടുവന്നു. അങ്ങനെ അവൻ ബിദ്അത്തുകൾ അവന്റെ പ്രവർത്തനത്തിൽ കൊണ്ടുവന്നാൽ അത് വൻ പാപങ്ങളെക്കാൾ ഗുരുതരമാണ്. എന്റെ വൻ പാപം ഇൻഷാല്ലാ നമുക്ക് വരാനുണ്ട്. ഉദാഹരണത്തിന് വിചാരത്തെക്കാൾ, മോഷണത്തെക്കാൾ, കൊലപാതകത്തെക്കാൾ ഗുരുതരമാണ് ഏത്? ബിദ്അത്തുകൾ ചെയ്യുക എന്നത് അത്ര ഗുരുതരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു ഖദ് ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ഒരാൾ അയാളുടെ ബിദ്അത്ത് ഉപേക്ഷിക്കുന്നതുവരെ അള്ളാഹു അയാളുടെ തൗബ സ്വീകരിക്കുകയില്ല. അത് അവൻ തടഞ്ഞു വച്ചിരിക്കുന്നു. എത്രയോ ഹദീസുകൾ ബിദ്അത്തിനെ എതിർക്കുന്നതായി വന്നിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വാക്ക് മാത്രം മതി അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. അദ്ദേഹം പറഞ്ഞു, മൻ ബിദ്അഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ കാര്യമുണ്ടാക്കി എന്നിട്ട് അത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീനിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ്. അതാണ് ബിദ്അത്ത് ഇത്ര ഗുരുതരമാവാനുള്ള കാരണം. അവൻ അള്ളാഹനേക്കാൾ വിവരമുള്ളവനായിട്ട് അവൻ സ്വയം പ്രതിഷ്ഠിക്കാണ് അല്ലേ? അതല്ലേ സംഭവിക്കുന്ന അവിടെ അല്ലേ? അള്ളാഹു നമുക്ക് എല്ലാ ഖൈറും പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാ ഷെറും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അവൻ പറയാണ് ഈ ഖൈറ് അത് അള്ളാഹു മനസ്സിലായിട്ടില്ല, ഈ നന്മ അത് അള്ളാഹുവിന് തിരിഞ്ഞിട്ടില്ല, അത് എനിക്ക് മനസ്സിലായ ഒരു പുതിയ നന്മയാണ്. അപ്പൊ അവൻ അള്ളാഹുവിന്റെ മുകളിൽ കയറി നിൽക്കാൻ, അള്ളാഹു നിശ്ചയിച്ച മത നിയമത്തെ അവൻ മറികടക്കുകയാണ്. നമ്മളെ വീട്ടിൽ നമ്മളൊരു നിയമം ഉണ്ടാക്കി, ഒരു കാര്യം ക്രമീകരിച്ചു, നമ്മുടെ അനുവാദമില്ലാതെ തിരുത്താൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം മക്കളെ തിരുത്തി കഴിഞ്ഞാലോ? ഒരു മനുഷ്യൻ അവനുണ്ടാക്കിയ നിയമം, അതിൽ എത്ര പിഴവുകൾ ഉണ്ടാവും? എന്നാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ ഒരു പിഴവുമില്ലാത്ത നിയമങ്ങളാണ്, പരിപൂർണമായ നിയമങ്ങളാണ്. വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദില, നിന്റെ റബ്ബിന്റെ വാക്കുകൾ, നിന്റെ റബ്ബിന്റെ ദീൻ അത് പരിപൂർണമായിരിക്കുന്നു. സിദ്ഖൻ അതിലുള്ളതെല്ലാം സത്യമാണ്, വഅദിലൻ അതിലുള്ളതെല്ലാം നീതിയാണ്. ഇനി അതിലെന്തെങ്കിലും കൂട്ടിയാൽ അതിലുള്ള എന്തെങ്കിലും പുറത്തു പോകും. ഒരു വെള്ളം, ഒരു ഗ്ലാസ് മുഴുവനായി വെള്ളം നിറച്ചു വെച്ചിരിക്കാൻ, അതിൽ നിറഞ്ഞു നിൽക്കുന്ന ആ അവസ്ഥയിൽ ഇനി ഒരു കല്ല് ചേർത്ത് അതിലേക്ക് ഇട്ടാൽ ആ കല്ലിന്റെ വലിപ്പത്തിൽ വെള്ളം ഇനി പുറത്തു പോകും. ഇതുപോലെ തന്നെയാണ് ബിദ്അത്തുകൾ. ഒരാൾ ബിദ്അത്ത് ഉണ്ടാക്കിയാൽ അവന്റെ ദീനിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യം പുറത്തു പോകും. അപ്പോൾ ബിദ്അത്ത് സംഭവിച്ചാൽ അവന്റെ തൗഹീദിന്റെ വാജിബായ നിർബന്ധമായ പൂർത്തീകരണം അവൻ ചെയ്തിട്ടില്ല, അവന് സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാമെന്ന ഉറപ്പില്ല. പ്രത്യേകം നിങ്ങൾ വാക്കി ശ്രദ്ധിക്കണം കേട്ടോ. എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞോ? ഇല്ല. പിന്നെന്തേ പറഞ്ഞോളൂ? സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്, നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന ഉറപ്പ് അവനില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ചിലപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം, ചിലപ്പോൾ അള്ളാഹു അവന്റെ കാരുണ്യം കാരണത്താൽ പുറത്തു കൊടുത്തേക്കാം. പക്ഷേ അവൻ ശിക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ? അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല വ്യഭിചരിച്ചാൽ ഇന്ന ശിക്ഷയുണ്ട്, മോഷ്ടിച്ചാൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇത് ചെയ്താൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏതുപോലെ ഒരു മനുഷ്യൻ, അയാളെ നമ്മൾ കത്തിയോടെ കുത്തിന്ന് വിചാരിക്കാം, അയാൾ മരിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ചിലപ്പോൾ അയാൾ ജീവിക്കാൻ സാധ്യതയില്ലേ? ഉണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ അയാൾ രക്ഷപ്പെടും. അതുപോലെ ഹറാമുകൾ ചെയ്താൽ അയാൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്, ബിദ്അത്തുകൾ ചെയ്താൽ അയാൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്, വലിയ സാധ്യതയുണ്ട്. പക്ഷേ ചിലപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം, ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തേക്കാം, അത് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ നിർഭയത്വം പരലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യുന്ന ഹറാമുകൾക്കനുസരിച്ച്, നമ്മൾ ചെയ്യുന്ന ബിദ്അത്തുകൾക്കനുസരിച്ച് നമ്മുടെ നിർഭയത്വം കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഹദീസ് കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം ഇതിനോട് നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞതായി റസൂലുള്ള പറഞ്ഞു, അന ഇൻദ ദന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ അവനെ കുറിച്ച് വിചാരിക്കുക. എന്റെ അടിമ എന്നെ കുറിച്ച് വിചാരിക്കുന്നത് ഞാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് എങ്കിൽ ഞാൻ അതുപോലെ ഇരിക്കും അവനോട്. എന്റെ അടിമ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് വിചാരിച്ചാണ് അവൻ വരുന്നതെങ്കിൽ ഞാൻ അവനോട് അങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കാം, അങ്ങ് മരിക്കുകയാണെങ്കിൽ ആ സമയത്തോട് വിചാരിച്ചാ പോരെ. സുഹൃത്തെ, മലക്കിനെ മുന്നിൽ കാണുന്ന സമയത്ത് നീ ചെയ്ത തെറ്റുകൾ മുഴുവൻ നിന്റെ കൺമുന്നിൽ ഇങ്ങനെ കാണുകയാണ്. നിനക്ക് എന്താ അപ്പൊ തോന്നുക? ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്നോ അല്ല നരകത്തിലേക്കാണ് പോകുന്നതെന്നോ എന്താ തോന്നുക? അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, മൻ അഹ്സന വന്ന ബിറബ്ബിഹി അഹ്സന അമല, ആരെങ്കിലും തന്റെ റബ്ബിനെ കുറിച്ച് നല്ല വിചാരത്തിലാണെങ്കിൽ അവൻ അവന്റെ പ്രവർത്തനം നന്നാക്കും, അവന്റെ പ്രവർത്തനം നന്നായിരിക്കും. ഇല്ലാതെ നമ്മളിൽ ചിലർ വിചാരിക്കുന്നു മരിക്കുന്ന സമയത്ത് വിചാരിച്ചാൽ പോരെ, അല്ലെ മരിക്കുന്ന സമയത്ത് ലായലാലെന്ന് പറഞ്ഞാൽ പോരെ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നിന്റെ കൽബിലുള്ളത് നന്നായി അറിയാം. നിനക്ക് എന്തുറപ്പാണുള്ളത് പറയാൻ പറ്റുന്നു? നിനക്ക് എന്തുറപ്പാണുള്ളത് ആ സന്ദർഭത്തിൽ നിനക്ക് അതിന് ചിന്തിക്കാൻ പറ്റുന്നു? എത്രയെത്ര ആളുകൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ മരിക്കുന്ന സന്ദർഭത്തിൽ പറയാൻ പറ്റാത്ത വാക്കുകൾ പറഞ്ഞു മരിച്ചിട്ടുണ്ട്. ചില ആളുകൾ ജീവിതകാലം മുഴുവൻ ചെസ്സും കളിച്ചു നടന്ന ആൾക്കാരില്ലേ, ചെക്ക് ചെക്ക് എന്നിട്ടാണ് മരിച്ചത്. മരിക്കുന്ന സമയത്ത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ജീവിതകാലം മുഴുവൻ ദുനിയാവിന് വേണ്ടി ജീവിച്ച് അങ്ങാടികളിൽ സാധനം വിറ്റ് നടന്നവൻ ഒരു റിയാലിന് ഇതായി ഒരു സാധനം കിട്ടും, ഒരു റിയാലിന് ഈ ഡ്രസ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ മരിച്ചുപോയത്. കാരണം അവന്റെ ദുനിയാവ് മുഴുവൻ അതന്നെയായിരുന്നു, അവന്റെ ചിന്ത മുഴുവൻ എപ്പൊ നോക്കിയാലും എത്ര റിയാലിന് സാധനം വിൽക്കാൻ പറ്റുന്ന. അപ്പോൾ നിന്റെ ചിന്ത എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നിന്റെ മരണം, നിന്റെ ജീവിതം എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. ഹറാമുകളിലാണ് നീ ജീവിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് നിനക്ക് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുണ്ടാവുക? അതുകൊണ്ട് സഹോദര, ഈ കാര്യം നീ ശ്രദ്ധിക്കേണ്ട, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിനക്ക് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുണ്ടായി, നീ ആദ്യം നന്നാക്കണം. അപ്പൊ രണ്ടാമത്തെ കാര്യം ബിദ്അത്താണ്. ഒന്നാമത്തെ കാര്യം ഏതാണ്? ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്ക്. രണ്ടാമത്തെ കാര്യം ബിദ്അത്ത്, ഷിർക്കുൻ അസ്ഗർ ഉപേക്ഷിക്കണം, ബിദ്അത്തുകൾ ഉപേക്ഷിക്കണം. മൂന്നാമത്തെ കാര്യം തസ്ഫിയതുഹു മിനൽ ഇസ്റാറി അലൽ കബായിർ, തസ്ഫിയതുഹു അവൻ ശുദ്ധീകരിക്കണം. മിനൽ ഇസ്റാറി അനിൽ കബായിർ, അൽ ഇസ്റാർ എന്ന് പറഞ്ഞാൽ തുടർന്നു പോകുന്നതിൽ നിന്ന്, സ്ഥിരമായി ചെയ്യുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ നിരന്തരമായി ചെയ്യുന്നതിൽ നിന്ന്. അലൽ കബായിർ, വൻപാപങ്ങൾ നിരന്തരം ചെയ്യുന്നതിൽ നിന്ന് അവൻ അവന്റെ തൗഹീദിനെ ശുദ്ധീകരിക്കണം. സ്ഥിരം അല്ലെങ്കിൽ നിരന്തരമായി അല്ലെങ്കിൽ തുടർച്ചയായി ഒന്നിലധികം തവണ രണ്ടിലധികം തവണ ഹറാമുകൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കണം. കബായിർ എന്ന് പറഞ്ഞാൽ വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില തിന്മകൾക്ക് റസൂലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്, അയ്യോ അൽ മാസിയ, മാസിയ എന്ന് പറഞ്ഞാൽ തിന്മയാണ്, മാസിയ എന്ന് പറഞ്ഞാൽ തിന്മയാണ്. കബായിർ എന്നും വേണമെങ്കിൽ പറയാം, രണ്ടും പറയാം, രണ്ടും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന വാക്കാണ്. മാസിയ എന്ന് പറഞ്ഞാൽ തിന്മയാണ്, കബായിർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തത വന്നു വൻപാപങ്ങളാണ്. രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. ഖുർആനിൽ പലയിടത്തും അസിയത്ത് എന്ന് വന്നിട്ടുണ്ട്, കബായിർ എന്ന് വന്നിട്ടുണ്ട്. രണ്ടും ഒരേ അർത്ഥമുള്ള പദങ്ങൾ തന്നെയാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിച്ച പാപങ്ങൾ, തിന്മകൾ, വൻപാപങ്ങൾ, വലിയ തെറ്റുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് അവിടുന്ന് ഒരു ഹദീസിൽ പറഞ്ഞു, ഇജ്തനിബു സബഅൽ മൂദിഖാത്, ഏഴ് വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. സഹാബികൾ ചോദിച്ചു, വമാ ഹുന്ന യാ റസൂലല്ലാഹ്, ഏതൊക്കെയാണ് അവ അല്ലാഹുവിന്റെ റസൂലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിർക്കു ബില്ലാ, അതിൽ ഒന്നാമത്തേത് ശിർക്കാൻ, അത് വൻപാപവുമാണ്, ഇസ്ലാമിന് പുറത്തു വന്ന കാര്യമാണ്. വസ്സിഹർ, അതും ഇതുപോലെ തന്നെ ശിർക്കിൽപ്പെട്ട കാര്യമാണ്, മാരണം ചെയ്യാനുള്ളത്. പിന്നെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു വൻപാപങ്ങൾ പറഞ്ഞു. ഉദാഹരണത്തിന് അവിടുന്ന് പറഞ്ഞു, വഖത്ലു അന്നഫ്സി ബിഗൈരി ഹഖിൻ, അന്യായമായി ഒരാളെ കൊലപ്പെടുത്തുക എന്നതാണ്. അതുപോലെ പലിശ അതിൽ റസൂലുള്ള എണ്ണി പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹറാമുകൾ അത് വൻപാപങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ മിനൽ ഇസ്റാർ എന്ന് പറഞ്ഞത് അതിൽ തുടർന്നു പോവുക എന്ന് പറയാൻ കാരണം എന്താ? മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ തിന്മ സംഭവിക്കും. തിന്മ സംഭവിക്കാതെ ജീവിക്കാനല്ല അള്ളാഹു നമ്മളെ പഠിച്ചത്. തിന്മ സംഭവിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പുറത്തെല്ലാം തേടാൻ വേണ്ടിയാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തവരായിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റി വേറെ ഒരു സമൂഹത്തെ കൊണ്ടുവരും, അവർ തിന്മ ചെയ്യും, എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടും. തൗഹീദിന്റെ പൂർത്തീകരണത്തിന് നിർബന്ധമായും വേണ്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്, അവൻ തിന്മകളിൽ നിന്ന് അതിൽ തുടർന്നു പോകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. അതിൽ ഒന്നാമത്തെ ഉദ്ദേശം വൻപാപങ്ങളാണ്. വൻപാപങ്ങൾ തുടർച്ചയായി ചെയ്യുക എന്നത് അവൻ ഉപേക്ഷിക്കണം. തുടർച്ചയായി ചെയ്യാന്ന് പറഞ്ഞാൽ 10 രൂപം തവണ ചെയ്യണം എന്നല്ല, ഒന്നിലധികം തവണ അല്ലെങ്കിൽ 2ലധികം തവണ. ഇങ്ങനെ തിന്മകൾ അവന് സംഭവിക്കുന്നതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കണം. വൻപാപങ്ങൾ, വലിയ തെറ്റുകൾ. എന്താണ് വലിയ തെറ്റുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ ശപിച്ച, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്കാണ് വൻപാപങ്ങൾ എന്ന് പറയുക. ചില ഹദീസുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനല്ല. മൻ ഗശ്ശ ഫലൈസ മിന്ന, വഞ്ചിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. അപ്പൊ വഞ്ചന വലിയ തെറ്റാണ്. അപ്പൊ അവൻ കാലാകാലം വഞ്ചിച്ചു നടക്കണമെന്നില്ല, ഒന്നോ രണ്ടോ തവണ, രണ്ടോ മൂന്നോ തവണ. അവൻ വഞ്ചന എന്നത് അവന്റെ, അവൻ അതിൽ തുടർച്ചയായി ചെയ്യുകയും അതിൽ നിന്ന് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅന അല്ലാഹു മൻ സബ്ബ വാലിദൈ, തന്റെ മാതാപിതാക്കളെ ശപിക്കുന്നവൻ അവനെ അള്ളാഹു ശപിക്കട്ടെ. തന്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവൻ അവനെ അള്ളാഹു ശപിക്കട്ടെ. അപ്പോൾ സഹാബികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ആരാണ് സ്വന്തം വാപ്പാനേയും ഉമ്മാനേയും ചീത്ത വിളിക്കുക? ഇന്ന് അത് ഒരു അത്ഭുതമുള്ള കാര്യമല്ല. പക്ഷേ സഹാബികൾ അന്ന് ചോദിക്കുകയാണ്, ആരാണ് റസൂലെ സ്വന്തം ബാപ്പാനും ഉമ്മാനും ചീത്ത വിളിക്കുന്ന ആരായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ വാപ്പയോ ഉമ്മയോ ചീത്ത വിളിക്കും, അപ്പോൾ അവൻ ഇവന്റെ വാപ്പാനും ഉമ്മാനും ചീത്ത വിളിക്കും. അപ്പൊ ഇവനാണ് മറ്റേ തുടക്കം കുറിച്ചത്. എന്ന അർത്ഥത്തിൽ അവൻ ചെയ്തിരിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ ചീത്ത വിളിക്കലാണ്. അപ്പൊ നിങ്ങൾ, അപ്പോൾ ഇത് വൻപാപമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വൻപാപങ്ങൾ ഒരാൾ സ്ഥിരമായി ചെയ്യുക എന്നത് അത് അയാളുടെ തൗഹീദിൽ അപകടം സംഭവിക്കും. ഇത് വിശദീകരിക്കേണ്ട, വളരെ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഹറാമുകൾ, അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അൽ കബാഇറു ബരീദുൽ കുഫർ, കുഫറിന്റെ വടിയിലേക്കുള്ള തുടക്കമാണ് വൻപാപങ്ങൾ ചെയ്യാനുള്ളത്. ഇസ്ലാമിൽ പുറത്തു പോകാനുള്ള വഴി അവിടെ തുടങ്ങുന്നത്. അപ്പോൾ സഹോദര, നമ്മുടെ എത്രയോ എത്രയോ കാര്യങ്ങളുണ്ട്, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ പിന്നെ അയൽവാസികളുമായുള്ള ബന്ധങ്ങൾ, നമ്മുടെ കൂട്ടുകാരുമായുള്ള ബന്ധങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, നമ്മുടെ വിശ്വസ്തത, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, അങ്ങനെ എത്ര എത്രയോ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ തൗഹീദിലാണ് അപകടം സംഭവിപ്പിക്കുന്നത്. ഇത് ചെയ്തവൻ നരകത്തിൽ കാലാകാലം കിടക്കുന്നല്ല, പക്ഷേ അവന്റെ നിർഭയത്വം അതോടുകൂടി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഹറാമുകളിൽ തുടർച്ചയായി ചെയ്യാന്നുള്ളതൊക്കെ വളരെ ഗുരുതരമായ കാര്യങ്ങളായി തന്നെ നമ്മൾ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. ആളുകളെ ചീത്ത വിളിക്കുക, മോശമായ വാക്കുകൾ ഉപയോഗിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. നാം ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തൗഹീദിനെ തന്നെ അവസാനം അന്ധവിശ്വാസം വലിപ്പിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതാണ് മൂന്ന് കാര്യം. ഇപ്പൊ ശുദ്ധീകരിക്കേണ്ട മൂന്ന് കാര്യത, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുക, എന്താണ് നമ്മുടെ അവസ്ഥ. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശുരുക്കുൻ അസുഖർ തൊട്ടങ്ങോട്ട് തുടങ്ങാൻ, എന്താണ് എന്റെ കഥ, ബിദഅത്തുകൾ ഞാൻ എത്ര സൂക്ഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹറാമുകൾ പ്രവർത്തിക്കുന്ന ഞാൻ എത്രമാത്രം വിട്ടുനിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് ശിർക്കുൻ അസ്ഗർ ഒരാളുടെ ജീവിതത്തിൽ സ്ഥിരമായാൽ എന്ന് പറഞ്ഞതുപോലെ ഹറാമുകളുടെ കാര്യത്തിലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവൻ ഹറാമു ചെയ്യുക എന്നതിൽ നിന്ന് ഒരിക്കലും വിട്ടുനിൽക്കുന്നില്ല. ഒരു ഹറാമു ചെയ്യാൻ തോന്നിയാൽ അവൻ ചെയ്തിരിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഒരിക്കൽ പോലും അവനെ ഹറാമിൽ നിന്ന് പിന്നിലോട്ട് വലിക്കുകയില്ല. ഒരു കാര്യം അവന് ഹൃദയത്തിന് തോന്നിയോ ചെയ്യാൻ ഇഷ്ടം തോന്നിയോ അവൻ ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ അവനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഒരുത്തൻ ആ അവസ്ഥയിലാണെങ്കിൽ ഹറാമ് മുന്നിൽ കണ്ടാൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. എന്ത് ഹറാമാണോ അവൻ അള്ളാഹനെ പേടിച്ചിട്ട് ഹറാമിങ്ങനെ ഒട്ടിക്കാൻ പറ്റില്ല. അതിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാന സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞത്, നീ സ്വന്തം ദേഹേച്ഛയെ, സ്വന്തം മനുഷ്യന്റെ ഇഷ്ടങ്ങളെ ഇലാഹാക്കിയവനെ നീ കണ്ടുവോ? അതായത് സ്വന്തം ഇച്ഛയെ, സ്വന്തം ദേഹേച്ഛയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ സലഫുകൾ ഇമാം ഹസൻ ബസ്റ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അവൻ كلما راى معصيه ارتكبها അവനൊരു തിന്മ കണ്ടാൽ അത് ചെയ്തിരിക്കും. അതിൽ നിന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം അവനെ പിന്നോട്ട് വലിക്കുകയില്ല. ഈ അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നാലാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, തക്മീലുഹു ബിഫിഅലിൽ വാജിബാത്. ഇപ്പറഞ്ഞ മൂന്നും ശുദ്ധീകരിക്കലായിരുന്നെങ്കിൽ നാലാമത്തെ കാര്യം അലങ്കരിക്കലാണ്. തക്മീലുഹു തൗഹീദിനെ പൂർത്തീകരിക്കണം, ബിഫിഅലിൽ വാജിബാത്, അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. നിർബന്ധമാക്കിയ കാര്യം ഒഴിവാക്കാൻ പാടില്ല. വാജിബായി നമ്മൾ പഠിക്കുന്നത് ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യമല്ല, അത് ഉപേക്ഷിക്കാൻ പാടില്ല. എന്തൊക്കെ വാജിബുകളുണ്ടോ ആ വാജിബുകളൊക്കെ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ അമർതുകും ബിഷൈഇൻ ഫഅതു മിൻഹു മസ്തതഅതും. ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചാൽ സാധ്യമാകുന്നത്ര നിങ്ങൾ അത് ചെയ്യണം, സാധ്യമാകുന്നത്ര. ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ അല്ലാഹുവിനെ സാധിക്കുന്നത്ര സൂക്ഷിക്കണം. അപ്പോൾ എന്ത് കാര്യവും അല്ലാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം സാധിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ചെയ്തിരിക്കണം. നിസ്കാരം നോക്കൂ നിങ്ങളല്ലേ, നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ് അല്ലെ? ഒരാൾ നിൽക്കൽ നിർബന്ധമാണ്, നിൽക്കാൻ പറ്റില്ലെങ്കിലോ ഇരിക്കണം, ഇരിക്കാൻ പറ്റില്ലെങ്കിലോ കിടക്കണം, കിടന്നിട്ട് കൈ പൊക്കാൻ പറ്റില്ലെങ്കിലോ കൈ അങ്ങനെ തന്നെ ഇട്ട് നിസ്കരിക്കണം, നാവ് ചലിപ്പിക്കാൻ പറ്റില്ലെങ്കിലോ അവൻ മനസ്സിൽ ചൊല്ലണം, കണ്ണുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞ പോലെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കണം, കണ്ണുകൊണ്ട് അവൻ അത് കാണും, കണ്ണുകൊണ്ട് പറ്റില്ലെങ്കിലോ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം. നിസ്കാരം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, പണ്ഡിതന്മാരിൽ പലരുടെയും അഭിപ്രായം എന്താണ്, നിസ്കാരം ഒരാളിൽ ബുദ്ധി ബാക്കി നിൽക്കുന്നിടത്തോളം നിർബന്ധമാണ്. ബുദ്ധി അയാളടുത്ത് ബാക്കിയുണ്ടോ നിസ്കാരം നിർബന്ധമാണ്, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ വാജിബാത്തുകൾ നിർബന്ധമായി ചെയ്യണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് അതുകൂടി പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു പറഞ്ഞു, ഖാല തആല അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, അല്ലാഹു വിശ്വസിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ആളുകൾ, വലം യൽബിസു ഈമാനഹും, വലം യൽബിസു അവർ കൂട്ടിക്കലർത്തിയില്ല, ഈമാനഹും തങ്ങളുടെ വിശ്വാസത്തിൽ അവർ കൂട്ടിക്കലർത്തിയില്ല, ബിദുൽമിൻ ഒരു അതിക്രമം കൂട്ടിക്കലർത്തിയില്ല. എന്താ അതിക്രമം എന്ന് പറഞ്ഞാല്? ഹറാമു ചെയ്യുക, ഷിർക്കുന സ്വർ ചെയ്യുക, അതല്ലെങ്കിൽ ബിദ്അത്ത് ചെയ്യുക, അതല്ലെങ്കിൽ വാജിബ് ഒഴിവാക്കുക. ഇതൊന്നും അവർ ചെയ്തിട്ടില്ല എങ്കിൽ ഉലൈക ലഹുമുൽ അംനു, അവർക്കാകുന്നു പരിപൂർണ നിർഭയത്വമുള്ളത്. അവർ പേടിക്കേണ്ടയില്ല, പരലോകത്തെത്തിയാൽ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. കാരണം എന്താ, അവൻ അള്ളാഹ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തിട്ടില്ല, അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞൊരു കാര്യം അവൻ ഉപേക്ഷിച്ചിട്ടില്ല. എന്തിനാ പേടിക്കുന്നത്? ഇതാണ് നിർഭയത്വം. وهم مهتدون أبراغن هداية البروشي تطولي عليك وهذا والله تعالى أعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم